ഒന്ന് യോഹന്നാൻ അദ്ധ്യായം 2. എന്റെ പ്രിയ മക്കളെ, നിങ്ങൾ പാപം ചെയ്യരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിത് എഴുതുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരുവൻ പാപം ചെയ്താൽ പിതാവിന്റെ മുമ്പിൽ നമുക്കുവേണ്ടി ന്യായീകരിക്കുന്ന നീതിമാനായ യേശുക്രിസ്തു ഉണ്ട്. നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാണ് ക്രിസ്തു. എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ മാറ്റിക്കളയാനുള്ള പാതയാണ് ക്രിസ്തു. ദൈവം നമ്മോടാജ്ഞാപിച്ച കാര്യങ്ങൾ നാം അനുസരിക്കുകയാണെങ്കിൽ നമുക്ക് സത്യമായും ദൈവത്തെ അറിയാം എന്നുള്ളത് നിശ്ചയമാണ്. ഒരുവൻ എനിക്ക് ദൈവത്തെ അറിയാം എന്ന് പറയുകയും ദൈവകൽപ്പനകളെ ധിക്കരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ നുണയനാണ്, സത്യം അവനിൽ ഇല്ല. എന്നാൽ ഒരുവൻ ദൈവത്തിന്റെ ഉപദേശമനുസരിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം അവനിൽ സത്യമായും അതിന്റെ ലക്ഷ്യം കൈവരിച്ചു. ഇങ്ങനെയാണ് നാം ദൈവത്തെ പിന്തുടരുകയാണെന്ന് അറിയുന്നത്. ഒരുവൻ ദൈവത്തിൽ ജീവിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അവൻ ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കണം. എന്റെ പ്രിയ സ്നേഹിതരെ, പുതിയൊരു കൽപ്പനയല്ല ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആദ്യം മുതൽക്കേ നിങ്ങൾക്കുണ്ടായിരുന്ന അതേ കൽപ്പനയാണ് ഞാൻ എഴുതുന്നത്. നേരത്തെ തന്നെ കേട്ട ഉപദേശമാണ് ഈ കൽപ്പനകൾ. എന്നിരിക്കലും പുതിയൊരു കൽപ്പനയായാണ് ഞാൻ ഇതെഴുതുന്നത്. ഈ കൽപ്പന സത്യം ആണ്. അതിന്റെ സത്യം യേശുവിലും നിങ്ങളിലും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇരുൾ മാഞ്ഞു പോകുകയും സത്യപ്രകാശം മുന്നേ തന്നെ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഒരുവൻ ഞാൻ പ്രകാശത്തിലാണ് എന്ന് പറയുകയും സഹോദരനെ വെറുക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ്. തന്റെ സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിലായിരിക്കുകയും തെറ്റ് ചെയ്യിക്കുന്ന ഒന്നും അവനിൽ ഇല്ലാതിരിക്കുകയും ചെയ്യും. എന്നാൽ തന്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുളിലാണ്. അവൻ ജീവിക്കുന്നത് ഇരുട്ടിലാണ്. എങ്ങോട്ടാണ് താൻ പോകുന്നതെന്ന് അവൻ അറിഞ്ഞുകൂടാ. എന്തുകൊണ്ടെന്നാൽ ഇരുൾ അവനെ അന്ധനാക്കി. നിങ്ങളുടെ പാപങ്ങൾ യേശു വഴി ക്ഷമിക്കപ്പെട്ടതുകൊണ്ട് പ്രിയമക്കളെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ആദ്യമുതൽക്കേ ഉണ്ടായിരുന്നവനെ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാൽ, പിതാക്കന്മാരെ, നിങ്ങൾക്ക് ഞാനിതെഴുതുന്നു. ദുഷ്ടനെ ജയിച്ചിരിക്കുകയാൽ, യുവാക്കളെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പിതാവിനെ അറിയാമെന്നതുകൊണ്ട് മക്കളെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ആദ്യമുതൽ നിലനിന്നവനെ നിങ്ങൾക്ക് അറിയാമെന്നതുകൊണ്ട് പിതാക്കന്മാരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. നിങ്ങൾ കരുത്തരായതുകൊണ്ട് യുവാക്കളെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ദൈവത്തിന്റെ വചനം നിങ്ങളിൽ ജീവിക്കുകയും നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. ലോകത്തെയോ അതിലുള്ളവയെയോ സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഇല്ല. ലോകത്തിലെ ദുഷ്കാര്യങ്ങൾ ഇവകളാണ്: പാപം നിറഞ്ഞ സ്വയത്തെ പ്രീതിപ്പെടുത്താനുള്ള നമ്മുടെ കാമം, നാം കാണുന്ന ദുഷ്ടത നിറഞ്ഞ കാര്യങ്ങൾ സ്വന്തമാക്കാനുള്ള കാമം, നമ്മുടെ സ്വത്തുക്കളിലുള്ള നമ്മുടെ അഹങ്കാരം, എന്നിവയൊന്നും പിതാവായ ദൈവത്തിൽ നിന്നുള്ളതല്ല. അത്തരം കാര്യങ്ങൾ ലോകത്തിൽ നിന്നാണ് വരുന്നത്. ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിലെ ജനങ്ങളുടെ ആഗ്രഹവും മാറിപ്പോകുന്നു. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യുന്നവൻ എക്കാലവും ജീവിക്കും. പ്രിയമക്കളെ, ഇത് അന്ത്യനാഴിക ആയിരിക്കുന്നു. ക്രിസ്തുവിന്റെ ശത്രു എതിർ ക്രിസ്തു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ ക്രിസ്തുവിന്റെ ശത്രുക്കൾ ധാരാളമുണ്ട്. അതുകൊണ്ട് ഇത് അന്ത്യനാഴിക ആകുന്നുവെന്ന് നമുക്കറിയാം. ക്രിസ്തുവിന്റെ ആ ശത്രുക്കൾ നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. പക്ഷേ അവർ നമ്മിൽ നിന്ന് പുറത്തുപോയി. യഥാർത്ഥത്തിൽ അവർ നമ്മിൽ ഉള്ളവരല്ല. അവർ സത്യത്തിൽ നമ്മുടേതായിരുന്നുവെങ്കിൽ അവർ നമ്മോടൊപ്പം വസിക്കുമായിരുന്നു. പക്ഷേ അവർ പോയി. അവർ നമ്മുടെ ആൾക്കാർ അല്ല എന്ന് ഇത് തെളിയിക്കുന്നു. പരിശുദ്ധനായവൻ നിങ്ങൾക്ക് തന്ന ദാനം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സത്യം അറിയാം. എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്? നിങ്ങൾക്ക് സത്യമറിയാൻ പാടില്ലാത്തതുകൊണ്ടാണോ? അല്ല, നിങ്ങൾക്ക് സത്യം അറിയാം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എഴുതുന്നത്. കളവൊന്നും സത്യത്തിൽ നിന്ന് വരുന്നില്ല എന്നും നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ആരാണ് നുണയൻ? യേശു ക്രിസ്തുവല്ല എന്ന് പറയുന്ന വ്യക്തിയാണ്. യേശു ക്രിസ്തുവല്ല എന്ന് പറയുന്നവൻ ക്രിസ്തുവിന്റെ ശത്രുവാണ്. ആ വ്യക്തി പിതാവിലോ അവന്റെ പുത്രനിലോ വിശ്വസിക്കുന്നില്ല. ഒരുവൻ പുത്രനിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവന് പിതാവില്ല. പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവും ഉണ്ട്. ആദ്യമുതൽക്കേ നിങ്ങൾ കേട്ട ഉപദേശമാണ് പിന്തുടരുന്നതെന്ന് ഉറപ്പാക്കിക്കൊള്ളുക. നിങ്ങൾ അതിൽ തന്നെ തുടരുന്നു എങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും നിലനിൽക്കും. ഇതാണ് പുത്രൻ സ്വയമായി തന്നെ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, നിത്യജീവൻ. നിങ്ങളെ തെറ്റായ പാതയിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ പറ്റിയാണ് ഞാൻ എഴുതുന്നത്. എന്നാൽ ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച ദാനം നിങ്ങളിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് ഒരു അധ്യാപകനെ നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് ലഭിച്ച ദാനം നിങ്ങളെ എല്ലാം പഠിപ്പിക്കും. ഈ ദാനം സത്യമാണ്, ഫോഷ്കല്ല. അതുകൊണ്ട് അവന്റെ ദാനം നമ്മെ പഠിപ്പിച്ചതുപോലെ ക്രിസ്തുവിൽ തുടർന്നും ജീവിക്കുക. അതെ പ്രിയമക്കളെ, അവനിൽ ജീവിക്കുക. ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ക്രിസ്തുവിന്റെ തിരിച്ചുവരവിൽ ആ ദിവസം ഭീതി കൂടാതെ കഴിയാം. അവൻ വരുമ്പോൾ നമുക്ക് നാണിച്ച് മറഞ്ഞിരിക്കേണ്ടതായി വരില്ല. ക്രിസ്തു നീതിമാനാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ന്യായം ചെയ്യുന്ന ഏവനും ദൈവ പൈതലാണ്.